Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ഇരുപത്തിയേഴാം സങ്കീർത്തന പഠനത്തിന്റെ അഞ്ചാം ഭാഗമാണ് ഇന്ന്. ദൈവത്തിലുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ സത്താപരമായ ശരണം വെളിപ്പെടുത്തുന്ന ഈ ഗീതത്തിന്റെ അല്ലെങ്കിൽ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ വ്യാഖ്യാനമാണ് കഴിഞ്ഞ പ്രക്ഷേപണങ്ങളിൽ നാം കണ്ടത്, മനസ്സിലാക്കിയത്. ദൈവം സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടവും സുരക്ഷയുടെ ഉറച്ച കോട്ടയും അഭയകേന്ദ്രവുമാകയാൽ അവിടുന്നിൽ സന്തോഷപുരസരം പ്രത്യാശയർപ്പിക്കുവിൻ എന്നാണ് ഗായകൻ സങ്കീർത്തകൻ ആരംഭത്തിൽ തന്നെ ആഹ്വാനം ചെയ്യുന്നത്. അതിനാൽ മനുഷ്യൻ ദൈവത്തിൽ അർപ്പിക്കുന്ന പതറാത്ത വിശ്വാസവും അചഞ്ചലമായ ശരണവുമാണ് ഈ സങ്കീർത്തനത്തിന്റെ പൊരുളെന്ന് എളിമയോടെ ഞാൻ ആവർത്തിച്ച് പ്രസ്താവിക്കട്ടെ, പ്രഖ്യാപിക്കട്ടെ. ദൈവത്തിലുള്ള ശരണം ഒരു ഡയലോഗ് ഫോം അല്ലെങ്കിൽ ഒരു സംവാദത്തിന്റെ ശൈലിയിലേക്ക് പരിണമിക്കുന്നത് അല്ലെങ്കിൽ പുരോഗമിക്കുന്നതാണ് തുടർന്നുള്ള സങ്കീർത്തന പദങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ ഇനി നമുക്ക് 7 മുതൽ 14 വരെയുള്ള ഈ സങ്കീർത്തനത്തിന്റെ പദങ്ങളിലേക്ക്, അതായത് രണ്ടാം ഭാഗത്തേക്ക് ഇന്ന് കടക്കാം. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് ഡാവിനയും സംഘവുമാണ്.
സന്തോഷിക്കുവിൻ നിങ്ങൾ, സന്തോഷിക്കുവിൻ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. 7 മുതൽ 14 വരെയുള്ള പദങ്ങൾ, അതിൽ 7-ാമത്തെ പദം തന്നെ ഇനിയുള്ള സങ്കീർത്തനത്തിന്റെ സംവാദ ശൈലി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തോട് മനുഷ്യൻ സംവദിക്കുന്ന രീതി, ദൈവത്തോട് സംവദിക്കുന്ന മനുഷ്യന്റെ രൂപം, ദ മാൻ ഇൻ ഡയലോഗ് വിത്ത് ഗോഡ് ആണ് ഇനിയുള്ള പദങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. 7-ാമത്തെ പദത്തിലെ ഡയലോഗ് അല്ലെങ്കിൽ സംവാദ ശൈലി നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവം എനിക്കവിടുന്ന് ഉത്തരമരുളണമേ. ഗായകൻ അല്ലെങ്കിൽ സങ്കീർത്തകൻ ദേവാലയത്തിലോ തൻ്റെ ഭവനത്തിലോ ഇരുന്നു കൊണ്ട് സംവദിക്കുകയാണ്, ദൈവത്തോട് സംവദിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് കേൾക്കണമേ. ദൈവമേ, അങ്ങെനിക്ക് ഉത്തരമരുളണമേ. എന്നാൽ ഗായകൻ യാചിക്കുന്നതിന് മുൻപേ തന്നെ ദൈവം മറുപടി നൽകുന്നു. സങ്കീർത്തന പദങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ മുഖം നിങ്ങൾ തേടുവിൻ എന്നവിടുന്ന് കൽപ്പിച്ചു. മറുപടി ബഹുവചനത്തിലുള്ളതാണെന്ന് മൂലരചനയിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മുഖം തേടുവിൻ എന്നാണ്. താങ്കൾ മുഖം തേടുവിനെന്നോ നീ മുഖം തേടുവിനെന്നോ അല്ല, വ്യക്തമായും സ്പഷ്ടമായും നിങ്ങൾ മുഖം തേടുവിൻ എന്നു തന്നെയാണ്. അതിനാൽ ദൈവം സംവദിക്കുന്നത് സങ്കീർത്തകൻ ദാവീദ് രാജാവിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയോടോ അല്ല, മറിച്ച് ദൈവം തൻ്റെ ജനത്തോടാണ്, ജനത്തോട് മുഴുവനുമായിട്ടാണ്, പ്രാർത്ഥനാ സമൂഹത്തോടാണ്, നിങ്ങളോടും എന്നോടുമാണ് ദൈവം സംവദിക്കുന്നത്, സംസാരിക്കുന്നത്. നിങ്ങളെയും എന്നെയുമാണ് ദൈവം അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ മുഖം തേടുവിൻ എന്ന് പറയുമ്പോൾ ഈ ജൂബിലി വർഷത്തിൽ എൻ്റെ ചിന്തകൾ പോകുന്നത് പാപ്പ ഫ്രാൻസിസ് പ്രഖ്യാപിച്ച കാരുണ്യത്തിൻ്റെ ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കാരുണ്യവചനം തേടുവിൻ. ദൈവത്തെപ്പോലെ, പിതാവിനെപ്പോലെ കരുണയുള്ള ക്രിസ്തുവിൻ്റെ മുഖം ഈ ജീവിതത്തിൽ നിങ്ങൾ തേടുവിൻ എന്ന്.
ദൈവമഹത്വമാണെന്നും നിന്റെ രക്ഷ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഒരു നാളും ഞാൻ ഭയപ്പെടുകയില്ല.
ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എട്ടാമത്തെ പദത്തിൽ മനുഷ്യന്റെ ഹൃദയം അന്തരംഗം മന്ത്രിക്കുന്നു, മറുപടി പറയുന്നു. എട്ടാമത്തെ പദം ഇങ്ങനെയാണ്:
കർത്താവേ, അങ്ങേ വദനം ഞാൻ തേടുന്നു, എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. ഞാൻ അങ്ങേ വദനം തേടുന്നു, എന്റെ ഹൃദയം കർത്താവേ അങ്ങയോട് മന്ത്രിക്കുന്നു.
അങ്ങേ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കരുതേ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലെ വികാരം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ദൈവം ഇവിടെ തൻ്റെ ചാരത്തുണ്ട്, തന്നെ ശ്രവിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, എന്ന ഉറപ്പോടെ, എന്ന ശരണത്തോടെയാണ് പറയുന്നത്. ദൈവമേ, അങ്ങേ മുഖം ഞാൻ ദർശിക്കട്ടെ, അങ്ങത് മറച്ചു പിടിക്കല്ലേ, ഒളിച്ചു പിടിക്കല്ലേ എന്ന ധ്വനി മാത്രമാണ് പദങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ദൈവമേ, അങ്ങ് ഇവിടെയുണ്ട്, എന്നിൽ നിന്നും അങ്ങേ മുഖം മറയ്ക്കരുതേ എന്ന് യാചിക്കുന്ന സങ്കീർത്തകൻ. ഇനി അങ്ങനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ? സങ്കീർത്തന പദങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. 9 മുതൽ 10 വരെയുള്ള പദങ്ങൾ:
അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ, എന്റെ സഹായകനായ ദൈവമേ, അങ്ങേ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ, എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, തള്ളിക്കളയരുതേ, കൈവെടിയരുതേ. അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവെന്നെ കൈക്കൊള്ളും.
ഈ ദുർഭഗനായ മനുഷ്യൻ എന്ത് യാതനയാണ് സഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നത് വിവിധങ്ങളും തനിമയാർന്നതുമായ പ്രശ്നങ്ങളല്ലേ. ഓരോരുത്തർക്കും അവരുടേതായ നരകങ്ങളുണ്ട് എന്ന് പച്ച മലയാളത്തിൽ പറയാമല്ലോ.
നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ
എന്നല്ലേ ചൊല്ല്. നാം അതുതന്നെ ചിലപ്പോൾ സൃഷ്ടിക്കുന്നതാണ്, ചിലപ്പോൾ മറ്റുള്ളവർ നമുക്കായി സൃഷ്ടിക്കുന്നതാണ്. എങ്ങനെയായിരുന്നാലും പ്രത്യാശ ദൈവത്തിലാണ് കൃത്യമായ കാരണം സങ്കീർത്തകൻ പദങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. നമുക്കിനിയും 11 മുതൽ 14 വരെയുള്ള പദങ്ങളിൽ ശ്രദ്ധിക്കാം.
കർത്താവേ, അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ, എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ പാതയിലൂടെ നയിക്കണമേ, വൈരികളുടെ ഇഷ്ടത്തിനെന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവിൻ.
ഈ ശരണയാചനയുടെ അല്ലെങ്കിൽ യാതനയുടെ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതാണ്. തൻ്റെ മാതാപിതാക്കൾ കൈവിട്ടു, അവർ തന്നെ മനസ്സിലാക്കുന്നില്ല. ആനുകാലിക ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു തലമുറകളുടെ അന്തരമാണ്, ദി ജനറേഷൻ ഗ്യാപ്പ്. അതിനാൽ ദൈവമേ, എൻ്റെ പിതാവും മാതാവും അങ്ങാണ്, ഞാനങ്ങേ മകനും മകളുമാണ്, അങ്ങേ കൈകളിൽ എന്നെ താങ്ങിക്കൊള്ളുമെന്നുള്ള പ്രത്യാശയാണ് സങ്കീർത്തകൻ പദങ്ങളിലൂടെ വരച്ചു കാട്ടുന്നത്. 11-ാമത്തെ വരികൾ തൊട്ട് സംവാദം കുറെ കൂടെ ഉത്തരവാദിത്വപൂർണമാവുകയാണ്. കാരണം ഇവിടെ ദൈവം നീട്ടുന്ന തുണയിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ മനുഷ്യൻ്റെ പങ്കാളിത്തമുണ്ട് എന്നത് ശ്രദ്ധേയം. എങ്കിലും മനുഷ്യൻ്റെ യാചനയിൽ ആദ്യ പടി ദൈവത്തിൻ്റേതാണ്. ദൈവമാണ് ആദ്യ പടിയെടുക്കുന്നത്, മുൻകൈയെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം എപ്പോഴും.
കർത്താവ് തന്നെയാണെന്നും എൻ്റെ ജീവരക്ഷ, രക്ഷയുടെ സ്രോതസ്സിൽ നിന്നു ഞാൻ ജലം ശേഖരിക്കും. കർത്താവിനെന്നും ഞാൻ നന്ദി അർപ്പിക്കും. അവിടുത്തെ നാമം
ദൈവമേ, അങ്ങേ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. വൈരികളും കള്ളസാക്ഷികളും എനിക്കെതിരെ ഉയരുന്നു, അതിനാൽ ദൈവമേ അങ്ങ് ഉണരണമേ, അങ്ങ് എന്നെ പഠിപ്പിക്കണമേ, എന്നെ കാത്തുകൊള്ളണമേ. കാരണം സ്വമേധയാ എന്തു ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്ന് സങ്കീർത്തകൻ സമ്മതിക്കുന്നു. ഈ ഭൂമിയിൽ എനിക്ക് ചുറ്റും തിന്മ ഉയരുന്നുണ്ടെങ്കിലും ജീവിക്കുന്നവരുടെ ദേശത്ത്, അതായത് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നന്മ ഞാൻ ദർശിക്കും എന്നുള്ള പ്രത്യാശ, ശരണം, ഈ പദങ്ങളിൽ ദൈവത്തിലുള്ള പതറാത്ത വിശ്വാസം, അചഞ്ചലമായ ശരണം പ്രകടമാക്കപ്പെടുന്നു. 10 മുതൽ 11 വരെയുള്ള പദങ്ങളിൽ ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണുമെന്നു ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യമവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. ജീവിക്കുന്നവരുടെ ദേശമെന്ന സങ്കീർത്തകന്റെ പ്രയോഗം ഇവിടെ ശ്രദ്ധേയമാണ്. അത് ഭൂമിയാകാം, സ്വർഗമാകാം. കാരണം ദൈവം ഒരുപോലെ ജീവിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും അതിനാഥനാണ്, ഒപ്പം നിത്യതയിൽ ജീവിക്കുന്നവരുടെയും നാഥനാണ് ദൈവം. ദൈവം ഇസ്രായേലിന് ഉടമ്പടിയിലൂടെ വെളിപ്പെടുത്തിയതും അതുപോലെ പിന്നീട് ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിൽ നവ ഇസ്രായേലായ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തിയതും ദൈവത്തിൻ്റെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ, സജീവനാകുന്ന ദൈവത്തിൻ്റെ രൂപമാണ്, പ്രതിരൂപമാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകളിൽ പൂർവകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് കാലത്തികവിൽ തൻ്റെ തിരുക്കുമാരൻ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു, ദൈവം മനുഷ്യരുടെ കൂടെ വസിച്ചു. അങ്ങനെ സങ്കീർത്തകൻ പദങ്ങളിൽ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ വരച്ചു കാട്ടുന്ന പ്രത്യാശയുടെ പൂർണിമ, കാലത്തികവിൽ ക്രിസ്തുവിൽ ലോകം ദർശിച്ചു, മനുഷ്യർ ദർശിച്ചു എന്ന ചിന്തയോടെ ഇന്നത്തെ പഠനം നമുക്ക് ഉപസംഹരിക്കാം.
സന്തോഷിക്കുവിൻ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ശരണഗീതം 27-ാം സങ്കീർത്തനത്തിന്റെ 6-ാം ഭാഗം ഇനി അടുത്തയാഴ്ചയിൽ.